2023 December 27 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പ്രമേഹത്തിൽ പതറി കേരളം, അഞ്ചിലൊരാളെ വിഴുങ്ങി പ്രമേഹം. KS അരവിന്ദ് എഴുതുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി ജേസൺ രാവിലെ ചായ കുടിച്ച ശേഷം ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുന്നതിനിടെ കൈതെറ്റി താഴെ വീണു. നിലത്ത് വീണുടഞ്ഞ ഗ്ലാസിന്റെ ചില്ലിലൊന്ന് വലതുകാലിന്റെ പെരുവിരലിൽ തട്ടി മുറിഞ്ഞു. മുറിവ് കഴുകി മരുന്ന് പുരട്ടിയ ശേഷം വീട്ടു സാധനങ്ങൾ വാങ്ങാൻ ഭാര്യയ്ക്കൊപ്പം പോയി. ദിവസവും മുറിവിൽ മരുന്ന് വെച്ചെങ്കിലും ഉണങ്ങുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. ആദ്യ ആഴ്ച കഴിഞ്ഞതോടെ ഡോക്ടറെ കണ്ടു. അപ്പോഴേക്കും ചെറിയ പനിയും തുടർന്നുള്ള പരിശോധനയിൽ മുറിവിൽ പഴുപ്പുണ്ടായി. ഉള്ളിലേക്ക് വ്യാപിച്ചതായി കണ്ടെത്തി. ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഒരു മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി. പക്ഷേ മുട്ടിന് താഴെവശം കാലുണ്ടായില്ല. കടുത്ത പ്രമേഹം കാരണം മുറിവ് ഉണങ്ങിയില്ലെന്നും മാത്രമല്ല അത് കോശങ്ങളെ നശിപ്പിച്ചു. നടന്ന് ആശുപത്രിയിലേക്ക് പോയ ഒരാൾ അതുവരെ ആരെയും ആശ്രയിക്കാതെ ജീവിച്ച ഒരാൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ വലതുകാൽ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാകുമോ? എന്നാൽ ഇന്നത്തെ യാഥാർത്ഥ്യം ഇതാണ്. ആധുനിക സമൂഹത്തിൽ അനുദിനം വെല്ലുവിളി ഉയർത്തുന്ന പ്രമേഹം മനുഷ്യന്റെ ജീവനെടുത്ത് സംഹാര താണ്ഡവമാടിയ പഴയ കാലത്തെ പ്ലേഗിന്റെ പുതിയ രൂപമായി മാറിയിരിക്കുന്നു. അത്രത്തോളം ശരവേഗത്തിലാണ് പ്രമേഹം പടരുന്നത്. രാജ്യത്തെ പ്രമേഹ രോഗികൾ ശരാശരി 11%. എന്നാൽ കേരളത്തിൽ 25.5%. കേരളത്തിൽ അഞ്ചിലൊരാൾ പ്രമേഹ രോഗിയാണ്. 18% കേരളീയ പ്രമേഹ രോഗത്തിന്റെ അതിർത്തി രേഖയിലാണ്. അടുത്തിടെ ICMR പുറത്തുവിട്ട പഠന റിപ്പോർട്ടിൽ കണക്കുകളാണ് ഇത്. രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ 3rd സ്ഥാനത്താണ് കേരളം. ഗോവയും പുതുച്ചേരിയും മാത്രമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. വലിപ്പച്ചെറുപ്പമില്ല, ആരെയും വിഴുങ്ങും. പ്രമേഹ രോഗികളെ പോലെ തന്നെ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് പ്രീ ഡയബറ്റീസ് രോഗികളും കടന്നുപോകുന്നത്. പ്രമേഹം 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ പോലും വ്യാപകമായി പിടികൂടുന്നുണ്ട്. നേരത്തെ ഈ പ്രായത്തിലുള്ളവരിൽ ജനിതക പ്രശ്നം കാരണമുള്ള ഇൻസുലിൻ ചികിത്സ വേണ്ടെന്ന് Type 1 പ്രമേഹവുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുതിർന്നവരെ ബാധിക്കുന്ന Type 2 പ്രമേഹം കുട്ടികളെയും ബാധിക്കുന്നുണ്ടെന്നാണ് കണക്ക്. 10-20 ഇടയിൽ രോഗബാധിതയാകുന്ന കുട്ടികളിൽ 50% പേരിൽ മുതിർന്നവരെ ബാധിക്കുന്നതിനും സമാനമായ Type 2 പ്രമേഹമാണ്. രാജ്യത്ത് പ്രമേഹത്തിന്റെ ഹബ്ബായി കേരളം മാറിയെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 50 വയസ്സിന് ശേഷമുള്ള പ്രമേഹം ആധുനിക സമൂഹത്തിൽ ഉൾക്കൊള്ളാനാകുന്ന വസ്തുതയാണ്. എന്നാൽ 30-50 ഇടയിലുള്ളവരിലും 30-ൽ താഴെയുള്ള യുവജനങ്ങളിലും പ്രമേഹം ഇന്ന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നത് പോലെയാണ് മാറിയ ജീവിത സാഹചര്യത്തിൽ പ്രമേഹത്തിന്റെ പിടിയിൽ ഓരോരുത്തരും എത്തിപ്പെടുന്നത്. വരിഞ്ഞു മുറുകും രക്ഷപ്പെടാനാകില്ല. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥി ശരീരത്തിനാവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് പ്രമേഹം. പലരും തുടക്കത്തിൽ ഇത് കണ്ടെത്താറില്ല. പ്രമേഹം ഉയർന്നാൽ ജീവൻ പോലും അപകടത്തിലാകും. അത് പെട്ടെന്ന് മരണത്തിലേക്ക് തള്ളിവിടില്ല. ഒരേ സമയം അധികവും അവയവങ്ങളിലേക്ക് പടർന്ന് കയറി അവയുടെ പ്രവർത്തനം തകരാറിലാക്കുന്ന ഗുരുതരമായ അവസ്ഥ പലപ്പോഴും പ്രമേഹം സൃഷ്ടിക്കാറുണ്ട്. ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായി സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കേരളം നടത്തിയിട്ടുള്ളത്. ശിശു മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിലും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിലും അഞ്ചാം പനിയെ തുരത്തുന്നതിലും ഉൾപ്പെടെ മികച്ച പോരാട്ടം നടത്തിയ സംസ്ഥാനത്തിന് ഇന്ന് അതിവേഗമുള്ള പ്രമേഹ വ്യാപനത്തിന് മുന്നിൽ കാലിടറുകയാണ്. പ്രമേഹ രോഗികളോ ഏത് സമയവും രോഗിയാകും വിധം അതിർത്തി രേഖയിലുള്ളവരോ ഇല്ലാത്ത വീടുകളിൽ വിരളം. പ്രമേഹം ഇഞ്ചിഞ്ചായി മനുഷ്യനെ കൊല്ലും. സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഗർഭധാരണം നടക്കാതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പ്രമേഹം കാരണം പലർക്കും നേരിടുന്നുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂറോ രോഗങ്ങൾ, വൃക്ക തകരാറുകൾ, കാഴ്ച തകരാറുകൾ, പ്രമേഹം വരുത്തിവെക്കുന്ന വിരകൾ ഇങ്ങനെ നീളുന്നു. നാളെ പകുതിയിലേറെ ഗർഭിണികൾക്കും